എഡിറ്റോറിയൽ. ക്രിസ്മസും ജന്മദിനവും ഒന്നിച്ചാഘോഷിക്കാം. 17 വയസ്സുകാരനായ റോബർട്ട് റൂമിൽ കയറി വാതിലടച്ചു. 2 കസേരകൾ മുഖാമുഖം ക്രമീകരിച്ചിട്ട് ഒന്നിൽ ഇരുന്ന് മറ്റേ കസേരയിലേക്ക് ഈശോയെ ക്ഷണിച്ചിരുത്തി. കസേരയിൽ ആരെയും കാണുന്നില്ലെങ്കിലും അവൻ ഈശോയോട് സംസാരിക്കാൻ ആരംഭിച്ചു. വേദനകളും ഭാരങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഈശോയോട് തുറന്നു പറഞ്ഞു. ഈ സംസാരം അടുത്ത ദിവസങ്ങളിലും ഉണ്ടായി. ഒരു ദിവസം എഴുന്നേറ്റ് പോകാൻ കഴിയാത്ത വിധം ആരോ അവനെ കസേരയിൽ പിടിച്ചിരുത്തുന്ന അനുഭവം. കണ്ണു തുറന്നു നോക്കുമ്പോൾ അതാ കസേരയിൽ ഈശോ പുഞ്ചിരി തൂകിയിരിക്കുന്നു. ആനന്ദം കൊണ്ട് അവൻ മതിമറന്നു. അതുവരെ അവനെ ഭരിച്ചിരുന്ന ഏകാന്തതയും ഭാരവും കുറ്റബോധവും സങ്കടങ്ങളും ആസക്തികളുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. ഈശോയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ റോബർട്ട് പുതിയ വ്യക്തിയായി. തുടർന്നും ഈശോ നിരന്തരം അവനോട് സംസാരിച്ചു. അവർ പിരിയാൻ പറ്റാത്ത സ്നേഹിതരായി. 14 വയസ്സിൽ ആരംഭിച്ച മദ്യവും മയക്കുമരുന്നും ഗുണ്ട അക്രമങ്ങളും മോഷണവും റോബർട്ടിനെ ആത്മഹത്യയുടെ അരികിലെത്തിച്ചിരുന്നു. ഭയവും ഏകാന്തതയും ഡിപ്രഷനും അവനെ അടച്ച മുറിയിലാക്കി. അമ്മ ആൻ ഒരിക്കൽ റോബർട്ടിന്റെ തേങ്ങൽ മുറിക്കു പുറത്തുനിന്നും കേൾക്കാനിടയായി. പൊള്ളുന്ന ചങ്കുമായി അവർ ആ വാതിൽക്കൽ മുട്ടുകുത്തി കൈവിരിച്ച് പൊട്ടിക്കരഞ്ഞു. ഈശോ, എന്റെ മകനെ രക്ഷിക്കാതെ ഞാൻ ഇവിടെ നിന്നും എഴുന്നേൽക്കില്ല. പരിശുദ്ധ അമ്മേ, ഇവനെ ഈശോയിലേക്ക് നയിക്കണമേ. അപ്പോൾ കണ്ണുനീരിനിടയിലൂടെ അമ്മ കണ്ടു, ഒരു ഗിറ്റാറുമായി റോബർട്ട് യുവാക്കൾക്കിടയിൽ നിൽക്കുന്നു. മാത്രമല്ല, വൈദികരുടെ വെള്ള കോളറും അവൻ ധരിച്ചിരിക്കുന്നു. ഒരിക്കലും പാടാത്ത റോബർട്ട് ഗിറ്റാർ വായിച്ചു പാടുമെന്നും തിന്മയിൽ മുഴുകി ജീവിതം നശിപ്പിച്ച അവൻ വൈദികനാകുമെന്നും ആ അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം ദേവാലയത്തിൽ കത്തോലിക്ക യുവജന മീറ്റ് നടക്കുന്നുവെന്ന് റോബർട്ടിന്റെ വല്യമ്മ അറിയിച്ചു. അവിചാരിതമായി റോബർട്ടും അതിൽ പങ്കെടുത്തു. മീറ്റിംഗിന്റെ ലീഡർ ഈശോയുമായി സംസാരിക്കാൻ അവരെ ക്ഷണിച്ചു. റോബർട്ടിനത് പുതിയ അറിവായിരുന്നു. അന്നാണ് അവൻ ആദ്യമായി ഈശോയോട് സംസാരിച്ചത്. ഈശോയുമായുള്ള ചങ്ങാത്തം റോബർട്ടിനെ കൊണ്ടെത്തിച്ചത് അവിടുത്തെ പൗരോഹിത്യത്തിലേക്കാണ്. ഇദ്ദേഹമാണ് എക്സ് ഫാക്ടർ ഓസ്ട്രേലിയയിലും വേൾഡ് യൂത്ത് ഡേയിലുമെല്ലാം ഗിറ്റാറുമായി പാടും വൈദികനായി എത്തിയ ഫാദർ റോബ് ഗലിയ. ലോകമെങ്ങും ആരാധകരുള്ള ഫാദർ റോബ് അറിയപ്പെടുന്ന ഗായകനും ഗാനരചയിതാവും ഗിറ്റാറിസ്റ്റും റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുമെല്ലാമാണ്. നിരവധി സീഡികളും ആൽബങ്ങളും ഈ യുവ വൈദികന്റേതായുണ്ട്. സ്ട്രോങ് യൂത്ത് പ്രോഗ്രാമിന്റെ സഹസ്ഥാപകൻ കൂടിയായ ഇദ്ദേഹം സ്വദേശമായ മാൾട്ട വിട്ട് ഓസ്ട്രേലിയയിൽ വിക്ടോറിയയിലെ സാൻഹസ്റ്റ് രൂപതയിൽ ഇടവക വികാരിയായി. അങ്ങനെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദർശിച്ചതെല്ലാം ഈശോ യാഥാർത്ഥ്യമാക്കി. എമ്മാനുവേൽ നമ്മോടുകൂടെ നിത്യം വസിക്കാൻ ഇറങ്ങിവന്ന ദൈവപുത്രനെ സ്വീകരിച്ച റോബർട്ടിന് അവിശ്വസനീയമായ പുതിയ ജന്മമാണ് അവിടുന്ന് സമ്മാനിച്ചത്. ഈശോയുമായി വ്യക്തിബന്ധം സ്ഥാപിച്ച അദ്ദേഹത്തിന് ഇല്ലാത്ത കഴിവുകളും സ്വപ്നം കാണാൻ കഴിയാത്ത വിശുദ്ധിയുമെല്ലാം അവിടുന്ന് നൽകി. ഒരാൾ എത്ര അധപതിച്ചാലും ഈശോയെ ഉറ്റ ചങ്ങാതിയാക്കിയാൽ അതുവരെയുള്ള ജീർണതയുടെ അടയാളം പോലുമില്ലാതെ വലിയ മഹത്വത്തിലേക്ക് അവിടുന്ന് അയാളെ ഉയർത്തും. അതിനുവേണ്ടിയാണ് ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് അവിടുന്ന് നമ്മിൽ ജനിക്കുന്നത് എന്ന് ലൂക്ക 1:74-75 രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു നമ്മിൽ ജനിക്കുന്ന സുദിനമാണ് നമ്മുടെ ക്രിസ്മസ്. അന്ന് നാം ക്രിസ്തുവിൽ ജനിക്കും. ആ ദിനമായിരിക്കും നമ്മുടെ യഥാർത്ഥ ജന്മദിനം. ഈ ക്രിസ്മസിൽ നാമും മറ്റുള്ളവരും ഉണ്ണീശോയിൽ ജനിക്കാനും അവിടുന്നുമായി ആഴപ്പെട്ട വ്യക്തിബന്ധം സ്ഥാപിക്കാനും പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. അതില്ലാത്തതാണ് പലപ്പോഴും വീണുപോകുന്നതിന് കാരണം. എന്തെല്ലാം ആഘോഷങ്ങൾ ഉണ്ടായാലും എത്ര കേക്ക് മുറിച്ചാലും ക്രിസ്തു നമ്മിൽ പിറന്നാൽ മാത്രമേ ക്രിസ്മസ് ആവുകയുള്ളൂ. ഉണ്ണീശോ ഉള്ളിൽ പിറക്കാത്തവർക്കൊന്നും ക്രിസ്മസ് ഇല്ല തന്നെ. ആഘോഷമൊന്നും ഇല്ലെങ്കിലും ഉണ്ണി ഉള്ളിൽ പിറക്കുന്നവർക്കുള്ളതാണ് ക്രിസ്മസ്. ഈശോ നമ്മിലും നാം ഈശോയിലും പിറക്കുന്ന ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു.